കഴിഞ്ഞത്. നമുക്ക് ഇന്ന് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. മറുരൂപപ്പെടലിൻ്റെ വിവരണമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മലമുകളിൽ രൂപാന്തരപ്പെടൽ നടക്കുമ്പോൾ മലയുടെ അടിവാരത്ത് ശിഷ്യന്മാർ പൂർണ്ണമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാലനിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വീണ്ടും യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയും അവൻ്റെ ശിഷ്യന്മാർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന കാര്യത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുകയും ചെയ്യുന്നു. യേശു അവരുടെ വിജാതീയ ചിന്താഗതിയെ ശാസിക്കുകയും നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. വളരെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു അധ്യായം അത്രേ ഇത്. മറ്റ് സുവിശേഷ എഴുത്തുകാരെ അപേക്ഷിച്ച് മർക്കോസ് സംക്ഷിപ്തമായിട്ടാണ് തൻ്റെ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് നാം കണ്ടു. എങ്കിലും മറുരൂപപ്പെടലിനെക്കുറിച്ച് ഏറ്റവും ദീർഘമായ വിവരണം മർക്കോസാണ് നൽകുന്നത്. മർക്കോസ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുന്ന കാര്യം രസകരമാണ്. രൂപാന്തരപ്പെടൽ അനുഭവം യേശുവിൻ്റെ ദൈവത്വത്തെ അല്ല, അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ വെളിവാക്കുന്ന അനുഭവമാണെന്നാണ് നാം കരുതുന്നതില്ലേ? മുമ്പ് പറഞ്ഞതുപോലെ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഈ കാര്യം നാം വായിക്കുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ സംഗതി കാണുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറുരൂപപ്പെടലിൻ്റെ വിവരണം നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അതിന് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് പ്രത്യേകമായി തൻ്റെ രൂപാന്തരപ്പെടൽ അനുഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ നിന്നിരുന്നവരിൽ 2 പേർ പത്രോസും യോഹന്നാനും അതുമായി ബന്ധപ്പെട്ടവരായിരുന്നു. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവരോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിക്കും പ്രത്യക്ഷതയ്ക്കും അവർ സാക്ഷികളായിരുന്നു എന്നാണ് പത്രോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ? അതെ, മറുരൂപപ്പെടലിൻ്റെ സമയത്ത്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു ക്രൂശിങ്കലേക്ക് പോയാലും ഇല്ലെങ്കിലും രാജ്യം തൻ്റെ കൈകളിലാണെന്ന് നമ്മെ മനസ്സിലാക്കേണ്ടതിനാണ് ഈ സന്ദർഭത്തിൽ അവൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പായിട്ട് ഈ കാര്യം പറയുവാൻ കാരണം. അവന് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ച് സ്വർഗത്തിൽ പോയി അഖിലാണ്ടത്തിൻ്റെ സർവ്വഭരണാധിപനായിരിക്കാമായിരുന്നു. എന്നാൽ അപ്രകാരമായാൽ അവൻ എന്നെയും താങ്കളെയും രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. 2-ാം വാക്യത്തിൽ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ഈ 3 പേരെ എന്തുകൊണ്ടാണ് കർത്താവ് കൂടെ കൊണ്ടുപോയത് എന്ന ചോദ്യം ഉയർന്നു വരാവുന്നതത്രേ. ഞാൻ പറയട്ടെ, അവർ തൻ്റെ പ്രിയ ശിഷ്യന്മാരായിരുന്നതുകൊണ്ടോ അവർ മറ്റുള്ളവരെക്കാൾ മുതിർന്നവർ ആയതുകൊണ്ടോ അല്ല കേട്ടോ. അവരെ യേശു കൊണ്ടുപോയത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരായിരുന്നു ഏറ്റവും ബലഹീനരായ മനുഷ്യരെന്നും അവരെ എപ്പോഴും കൊച്ചുകുട്ടികളെപ്പോലെ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുമാണ് ഞാൻ ചിന്തിക്കുന്നത്. 3 കുട്ടികളുമായി തെരുവിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു മാതാവിനെ ഒരിക്കൽ ഞാൻ ശ്രദ്ധിച്ചു. അവൾ ഒരു കുട്ടിയെ എടുത്തിരുന്നു, ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ച് നടത്തുകയും 3-ാമത്തെ കുട്ടി അവളുടെ പിന്നാലെ നടക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടില്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, നല്ല രസമാണ്. ഇടയ്ക്കിടയ്ക്ക് പുറകെ നടക്കുന്ന കുട്ടിക്ക് വേണ്ടി അവൾ കാത്തു നിൽക്കേണ്ടതായി വന്നിരുന്നു. അവർ വളരെ പതുക്കെയാണ് തെരുവിൽ കൂടി യാത്ര തുടർന്നത്. അവളുടെ പുറകെ നടക്കുന്ന കുട്ടി വളരെ സമയം എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ തോളിലിരിക്കുന്ന കുട്ടിയെ എടുത്തില്ലെങ്കിൽ അവരോടൊപ്പം പോകുവാനേ കഴിയുമായിരുന്നില്ല. പത്രോസും യാക്കോബും യോഹന്നാനും അതുപോലെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർ ഒഴിച്ചുകൂടാത്ത ഒരു കൂട്ടമായി തോന്നിയേക്കാം. എന്നാൽ അവർ ശിശുക്കളെപ്പോലെയായിരുന്നു. അവൻ അവരെ കൂടെ കൊണ്ട് നടക്കേണ്ടതുണ്ടായിരുന്നു. അതിനാൽ രൂപാന്തരപ്പെടലിൻ്റെ സമയത്തും അവൻ അവരെ കൂടെ കൊണ്ടുപോകുന്നു. പത്രോസ് പറയുന്നത് അവർ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണെന്നാണ്. ഇത് മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്രകാരമാണ് അവൻ ഒരിക്കൽ ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളും ഞാനും ഒരിക്കലായിത്തീരുന്നതിൻ്റെ ഒരു ചിത്രവുമാണ് ഇവിടെ കാണുന്നത്. നാം 1 യോഹന്നാൻ 3:2 വായിക്കുന്നു, നാം അവനോട് സദൃശന്മാരാകും. യോഹന്നാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന്. രൂപാന്തരപ്പെടൽ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റമോർ എന്നാണ്. ഇംഗ്ലീഷിൽ മെറ്റമോർഫിസിസ് എന്നാണ് അതിൻ്റെ തർജ്ജിമ. യേശുവിൻ്റെ ശരീരത്തിൽ രൂപാന്തരം സംഭവിച്ചു. പുറത്തുനിന്നും ഉണ്ടായ ഏതെങ്കിലും പ്രകാശമോ മറ്റെന്തെങ്കിലും പ്രവർത്തനമോ ആയിരുന്നില്ല അത്. അകത്തുനിന്ന് പ്രകാശിച്ച വെളിച്ചമായിരുന്നു രൂപാന്തരപ്പെടൽ. അങ്ങനെ രൂപാന്തരം യേശുവിൻ്റെ ദൈവത്വത്തെയല്ല, അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെയാണ് പഠിപ്പിക്കുന്നത്. 3-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അവൻ്റെ വസ്ത്രം വെണ്മയായി തീർന്നു. അകമേ നിന്ന് വെളിച്ചം പ്രകാശിച്ചതിനാൽ അത് അവിശ്വസനീയമാം വിധം വെള്ളയുള്ളതായിരുന്നു. ആധുനികമായ അലക്ക് യന്ത്രങ്ങൾക്ക് പോലും അതുപോലെ വസ്ത്രത്തെ വെണ്മയാക്കുവാൻ കഴിയുമായിരുന്നില്ല. അതെല്ലാം അകമേ നിന്ന് വന്നതായിരുന്നു. 4-ാം വാക്യം നോക്കിക്കേ, അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. ഏലിയാവ് പ്രവാചകന്മാരുടെ പ്രതിനിധിയായിരുന്നു, അതുപോലെ മോശ ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. യേശുവിൻ്റെ മരണത്തിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അവർ സംസാരിച്ചു എന്ന് ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. മോശ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. കാരണം എബ്രായലേഖനം 11:25-26 മോശയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ക്രിസ്തു വരുവാൻ പോകുന്നു എന്ന് മോശയ്ക്കറിയാമായിരുന്നു. സകല പ്രവാചകന്മാരും അവന് വരുവാനിരിക്കുന്ന കഷ്ടപ്പാടുകളെയും മഹത്വത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 9:5-6 വരുമ്പോൾ നാം കാണുന്നത്, പത്രോസ് യേശുവിനോട്, റബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, 1 നിനക്കും 1 മോശയ്ക്കും 1 ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്തു പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായിരുന്നു. പതിവ് പോലെ പത്രോസാണ് അവർക്ക് വേണ്ടി ഇവിടെയും സംസാരിക്കുന്നത്. എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്തപ്പോഴാണ് ശിമോൻ പത്രോസ് സാധാരണയായി സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമാണ്. വിജയിച്ചു ഇല്ലേ? 7-ാം വാക്യം നോക്കിക്കേ, പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. എല്ലാവരുടെയും ശ്രദ്ധ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അവൻ്റെ വാക്കാണ് അവസാന വാക്ക്. നാം ഏലിയാവിനെയോ മോശയെയോ അവനോട് തുല്യരായി കാണുന്നില്ല. 8-ാം വാക്യത്തിൽ കാണുന്നു, പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. യേശുവിനെ മാത്രം എന്നത് മനോഹരമായ ചിന്താവിഷയമാണ്. യേശുവിനെ മാത്രം എന്നത് ഇന്ന് വിശ്വാസികളുടെയും ജീവിതത്തിൻ്റെ പ്രധാന ചിന്തയായിരിക്കേണ്ടതാണ്. യേശുവിനെ മാത്രം കണ്ടുകൊണ്ടാണോ താങ്കൾ മുൻപോട്ട് പോകുന്നത്? എബ്രായലേഖനം 12:2 നാം വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക എന്ന്. ഇനിയും 9-ാം വാക്യം നോക്കിക്കേ, അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നും എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുതെന്ന് അവനവരോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഈ സംഭവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. രൂപാന്തരപ്പെടൽ യാതൊരു മനുഷ്യനെയും രക്ഷിക്കുന്നില്ല. അത് ലക്ഷ്യത്തെ അഥവാ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നതേയുള്ളൂ. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശു മരണവും അവൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും മൂലമേ ഈ ലക്ഷ്യം സാധ്യത പ്രായമാകുകയുള്ളൂ. യേശു എല്ലായ്പ്പോഴും തൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒന്നിച്ചാണ് ചിന്തിച്ചിരുന്നത് എന്ന് നാം കാണുന്നു. 10-ാം വാക്യത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് എന്ത് എന്ന് തമ്മിൽ തർക്കിച്ചുകൊണ്ട് അവർ ആ വാക്കുള്ളിൽ സംഗ്രഹിച്ചു. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് അവർ തികച്ചും അജ്ഞരായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സമയത്ത് അവർ കല്ലറയിലേക്ക് ഓടിപ്പോയി. എന്നാൽ ജീവിക്കുന്ന ഒരു രക്ഷകനെ കാണാം എന്ന പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. മരിച്ചവരുടെ ശവകുടീരം കാണുവാനല്ലാതെ ജീവനുള്ളവരെ കാണുവാൻ നാം ആരും ശവക്കോട്ടയിലേക്ക് പോകുകയില്ലല്ലോ. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ ഏലിയാവ് മുമ്പേ വരേണ്ടതാകിയാൽ യേശുവിന് ഏതായാലും രാജ്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, യേശു വ്യക്തമാക്കിയിരിക്കുന്നത് ഏലിയാവിൻ്റെ ആത്മാവിൽ യോഹന്നാൻ സ്നാപകൻ വന്നു എന്നാണ്. യേശുവിനെ മശിഹ എന്ന് അവർ അംഗീകരിച്ചുവെങ്കിൽ യോഹന്നാൻ പ്രവചനത്തിൻ്റെ നിവൃത്തിയാകുകയായിരുന്നു. എന്നാൽ അവൻ്റെ ഒന്നാമത്തെ വരവിൽ അവർ യേശുവിനെ തങ്ങളുടെ മശിഹായായി അംഗീകരിക്കാതിരുന്നതിനാൽ അവൻ്റെ മുന്നോടിയായി ഏലിയാവിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിവൃത്തിയാകും. മനസ്സിലായല്ലോ പ്രിയ സുഹൃത്തെ. മരുരൂപമലയിലെ മഹത്വകരമായ രൂപാന്തരത്തെക്കുറിച്ചാണല്ലോ നാം ഇന്ന് ചിന്തിച്ചത്. അവിടെ നിന്ന് താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ മലയുടെ അടിവാരത്ത് ശിഷ്യന്മാരുടെ പൂർണ്ണ പരാജയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലെ സംഭവം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൻ്റെ വാസ്തവമായ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. അവൻ അവിടെ തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ വസിക്കുന്നു. അവൻ്റെ അപ്പോസ്തലന്മാരും അതോടൊപ്പം അവിടെയുണ്ട്. അവരും സഭയിൽ ഭൂരിഭാഗം ആളുകളും അവിടേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. മോശയും ഏലിയാവും ഇന്ന് അവിടെയാണ്. മരുരൂപമല ഇന്ന് സ്വർഗത്തെയാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയെയും ഇവിടുത്തെ പ്രശ്നങ്ങളെയും നോക്കുക. ഈ ബാലൻ ഇന്നത്തെ ഭ്രാന്ത് പിടിച്ച ലോകത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഈ ഭൂമിയെ ദൈവം വീക്ഷിക്കുന്നത് പോലെയോ ദൂതന്മാർ വീക്ഷിക്കുന്നത് പോലെയോ കാണുവാൻ കഴിഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യൻ നിശ്ചയമായും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന നിഗമനത്തിൽ എത്തിച്ചേരുമെന്നതിന് സംശയമില്ല. അശുദ്ധാത്മാവ് ബാധിച്ചവനെ പോലെയാണ് അവൻ്റെ പ്രവർത്തനവും മറ്റും കാണുന്നത്. ആ മനുഷ്യൻ ബാലനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നതാണ് പരിതാപകരമായ സംഗതി. ലോകത്തിൻ്റെ ആവശ്യത്തിൻ്റെ മുഖത്ത് സഭ ഇന്ന് നിസ്സഹായയായി തീർന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും ശോചനീയമായ കാര്യം. സാമൂഹികമായ കാര്യങ്ങളല്ല സഭയുടെ മുഖ്യമായ ജോലി എന്നതോർത്തിരിക്കേണ്ടത് അത്രേ. ഇന്ന് നാം അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ബാലനെ സഹായിക്കേണ്ടത് അവനെ ചിന്താശക്തി ഉള്ളവനാക്കുകയും ദൈവവുമായുള്ള ബന്ധത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാൻ കഴിവുള്ള ഒരു രക്ഷകനെ അവന് കാണിച്ചു കൊടുക്കുന്നത് വഴിയാണ്. നിർഭാഗ്യവശാൽ അവർക്കത് കഴിഞ്ഞില്ല എന്ന വസ്തുതയെ നാം ഇവിടെ മറന്നുപോകരുത്. അതത്രേ സഭയെക്കുറിച്ച് പറയുവാനുള്ളത്. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, നമുക്കും കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ് 17-ാം വാക്യത്തിൽ, അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നുത്തരം പറഞ്ഞു. എത്ര മനോഹരമായ പ്രസ്താവനയാണ് നമ്മുടെ കർത്താവ് ഇവിടെ ചെയ്യുന്നത്. എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. നഷ്ടപ്പെട്ട മനുഷ്യരെ യേശുവിങ്കിലേക്ക് കൊണ്ടുവരുന്നതൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും നാം ശ്രമിക്കാറുണ്ടല്ലേ. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ, അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്, എന്നാൽ വല്ലതും കഴിയും എങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എന്നാൽ ഗദരദേശത്ത് കല്ലറകളിൽ പാർത്തിരുന്ന മനുഷ്യൻ്റെ അവസ്ഥയോളം ഇത് മോശമായിരുന്നിരിക്കില്ല. കാരണം അവൻ പ്രായപൂർത്തിയായ മനുഷ്യനും വളരെ നാളുകളായി ഭൂതബാധിതനുമായിരുന്നു. ഇതൊരു ബാലനായിരുന്നു. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഇവനും അപ്രകാരം തന്നെ തുടരുവാൻ അനുവദിച്ചെങ്കിൽ ഒരുപക്ഷെ ഗദരദേശത്തെ മനുഷ്യനോടൊപ്പം അഥവാ അവനേക്കാൾ മോശമായ അവസ്ഥയിൽ എത്തിച്ചേരുമായിരുന്നു. അതിനാൽ ഈ പിതാവ് തൻ്റെ പീഡിപ്പിക്കപ്പെട്ട മകനു വേണ്ടി തന്നെത്താൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നാം അങ്ങനെ ചെയ്യുമ്പോൾ സുഹൃത്തെ, അവൻ സഹായത്തിനായി എന്തെങ്കിലും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. 23-ാം വാക്യത്തിൽ യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. യേശു പിതാവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് വിശ്വാസമുള്ളവനായിരിക്കാൻ ആവശ്യപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ ചിന്ത. ഈ ബാലൻ്റെ അവസ്ഥയ്ക്ക് ഈ പിതാവ് ഏതെങ്കിലും വിധത്തിൽ ഉത്തരവാദി ആയിരിക്കാൻ ഇടയുണ്ടോ? നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. കർത്താവായ യേശുവിന് സകലവും സാധ്യമാണ്, നീ വിശ്വസിക്കുമെങ്കിൽ എന്നുള്ളതാണ് പ്രശ്നം. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് യേശു കർത്താവ് ബാലൻ്റെ പിതാവിനോട് പറഞ്ഞു. തന്നിൽ വിശ്വസിക്കുവാൻ യേശു ആ മനുഷ്യനോട് പറയുകയാണ്. അവൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചേ. 24-ാം വാക്യം, ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ച്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഈ അപ്പൻ്റെ വിശ്വാസത്തോടു കൂടിയുള്ള നിലവിളിയാണ് കേൾക്കുന്നത്. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇതും യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവങ്ങളിൽ ഒന്നാണോ എന്ന സംശയം ഉയർന്നു വരാവുന്നതത്രേ, അതായിരിക്കും ശരിയെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അങ്ങനൊരു വലിയ വാദം നടത്തുവാനൊന്നും ഞാൻ തയ്യാറല്ല. 28ഉം 29ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു, ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. നോക്കിക്കേ, ഇവിടെയാണ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം. ഇന്ന് ഈ പ്രാർത്ഥനയില്ലായ്മയാണ് എല്ലായിടത്തും എല്ലാ പ്രശ്നത്തിനും കാരണം. കുടുംബങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു, സഭകളിൽ പ്രാർത്ഥന കുറഞ്ഞു. പ്രാർത്ഥനയില്ലാത്ത ഇടങ്ങൾ ശക്തിയില്ലാത്തിടമായിരിക്കും. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢമാക്കുന്നത് പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന നമുക്കിന്ന് വളരെ അത്യാവശ്യമാണ്. കാരണം ആവശ്യത്തിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ അത്രേ താങ്കളും ഞാനും ജീവിക്കുന്നത്. ബന്ധനത്തിലായിരിക്കുന്ന ആയിരങ്ങൾക്ക് വിടുതൽ ആവശ്യമാണ്. അവർ അതിനുവേണ്ടി താങ്കളോടും എന്നോടും യാചിക്കുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? 30ഉം 31ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു. അത് ആരും അറിയരുതെന്ന് അവൻ ഇച്ഛിച്ചു. അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. യേശു എല്ലായ്പ്പോഴും തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 32ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അവനോട് ചോദിപ്പാനോ ഭയപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം അവർക്ക് ശരിയായി മനസ്സിലായില്ല. ഇവിടെ ഇതാ, അവൻ അവർക്ക് വേണ്ടി മരിക്കുന്നതിനെക്കുറിച്ച് തന്നെത്താൻ പ്രസ്താവിക്കുന്നു. ഈ മനുഷ്യർ എന്തെങ്കിലും ചോദിച്ചറിയാൻ ശ്രമിച്ചേക്കും എന്നായിരിക്കും താങ്കൾ ചിന്തിക്കുന്നത്. അവൻ്റെ മരണത്തെക്കുറിച്ച് യേശു പ്രസ്താവിച്ചതിന് ശേഷം രാജ്യത്തിൽ ആരായിരിക്കും ഏറ്റവും വലിയവനെന്ന് തങ്ങളിൽ തന്നെ വാദപ്രതിവാദം നടത്തുവാൻ അവർ ധൈര്യപ്പെട്ടിരുന്നു. അവരുടെ ഇവിടുത്തെ പ്രതികരണം ലജ്ജാർഹമായിട്ടുള്ളതാണ്. ഇവിടെ നാം ഒന്നാം പ്രാവശ്യമല്ല യേശു തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് പ്രസ്താവിക്കുന്നത് കാണുന്നത്. എന്നിട്ടും അവർ ഗ്രഹിച്ചില്ല. 33 മുതലുള്ള വാക്യങ്ങളിൽ മഹത്വത്തിൻ്റെ ശ്രേഷ്ഠമായ ആത്മീയ പ്രമാണം നാം കാണുന്നു. ഞാനത് വായിക്കാം. 33 മുതൽ, അവൻ കപർന്നവുമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ, തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. അവൻ ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിക്കിയാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകേണം എന്ന് പറഞ്ഞു. ഇനിയും 36ഉം 37ഉം വാക്യങ്ങളിൽ ഒരു ശിശുവിനെ എടുത്തുകൊണ്ട് അവൻ ഈ പ്രമാണത്തെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് നാം കാണുന്നു. യേശു തൻ്റെ കൈകളിൽ ശിശുവിനെ എടുത്തു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ അവനോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു പറഞ്ഞത്, അവനെ വിരോധിക്കരുത്, എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറവാൻ കഴിയുന്നവൻ ആരുമില്ല. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ ശാന്ത സ്വഭാവക്കാരനായ അപ്പോസ്തോലനാണെന്നാണ് ചിന്തിക്കാറുള്ളത് അല്ലേ? എന്നാൽ അവൻ്റെ തീക്ഷ്ണമായ പ്രതികരണം ശ്രദ്ധിക്കുക. യേശു ഏത് വിധമായ വിഭാഗീയ ചിന്താഗതിയെയും ശാസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ നാമത്തിൽ എന്ന അടിസ്ഥാനത്തിലാണ് യേശു ഐക്യമുണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചതിനെ യാതൊരു ശിഷ്യനും നിരാകരിക്കുവാൻ കഴിയില്ല. എന്നാൽ അവൻ്റെ നാമത്തിലല്ലാതെ തന്നെ ഇക്കാലത്ത് വളരെ കാര്യങ്ങൾ യേശുവിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. 42ാം വാക്യത്തിൽ യേശു താൻ എടുത്ത ശിശുവിൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നത് ശ്രദ്ധിക്കുക. ഒരു ചെറിയ ശിശുവിനെ ഇടർച്ച വരുത്തുന്നവന് ഇത് വളരെ ഭയാനകമായ വസ്തുതയാണ്. 42ാം വാക്യം ഞാൻ വായിക്കാം. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നല്ല. അവൻ വീണ്ടും പറയുന്നു, 43ഉം 44ഉം, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയും ഉള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ല. ഇവിടെ ആരാണ് നരകത്തെക്കുറിച്ച് പറയുന്നത് എന്ന് താങ്കൾക്കറിയാമോ? യേശു, സൗമ്യനായ യേശു. സുഹൃത്തെ, അവൻ മാത്രമാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞില്ല, എന്നാൽ യേശു പറഞ്ഞിരിക്കുന്നു. അവൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ അവൻ പറയുന്നത് ശ്രദ്ധിക്കുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും നല്ലത്. നരകം എന്ന ഒരു സ്ഥലമുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അത് ഒരു സ്ഥലമാണെന്ന് എനിക്കുറപ്പുണ്ട്. അത് അവൻ വിവരിച്ചിരിക്കുന്നത് പോലുള്ള സ്ഥലം തന്നെയായിരിക്കും. യേശു കയ്യെയും കാലിനെയും കണ്ണിനെയും കുറിച്ച് പറയുന്നു. 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ആ ഭാഗം വായിച്ചാട്ടെ. കണ്ണ് പാപത്തിലേക്ക് നയിക്കാവുന്നതാണ്. വൃക്ഷഫലം തിന്മാൻ നല്ലത്, കാണ്മാൻ ഭംഗിയുള്ളത് എന്ന് ഹവ്വ കണ്ട കാര്യം ഓർക്കുക. 49ഉം 50ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്ന പ്രസ്താവന, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ? എന്തൊന്നിനാൽ അതിന് രസം വരുത്താം? നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കീൻ. ഇത് വിചിത്രമായ പ്രസ്താവനകളാണ്. തീയും ഉപ്പും രണ്ടും ശുദ്ധി വരുത്തുന്നതാണെന്ന് ഇവിടുത്തെ ചിന്ത. അശുദ്ധിയെ ചുട്ടുകരിച്ചുകൊണ്ട് തീ ശുദ്ധീകരിക്കുന്നു, ഉപ്പാകട്ടെ തുളച്ചു കടന്ന് അശുദ്ധിയെയും അഴിമതിയെയും നശിപ്പിക്കുന്നു. നമുക്ക് ഉപ്പുണ്ടെങ്കിൽ, അതായത് ദൈവജനത്തിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനം നമ്മളുണ്ടെങ്കിൽ, അത് നമ്മെ ശുദ്ധീകരിക്കുകയും സമാധാനം ഉളവാക്കുകയും ചെയ്യും. ഇനിയും 10ാം അധ്യായത്തിലേക്ക് കടന്ന് ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ നിന്നും കർത്താവ് പുറപ്പെട്ട് യോർദാനക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. 1ാമത്തെ വാക്യത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു പ്രത്യേക നീക്കമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഭൂമിശാസ്ത്രം വളരെ രസകരമാണ്. 9ാം അധ്യായത്തിൻ്റെ 30ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് ഗലീലയിൽ കൂടി സഞ്ചരിച്ചു, അത് ആരും അറിയരുതെന്ന് അവൻ ഇച്ഛിച്ചു എന്നാണ്. അവിടെ നിന്ന് അവൻ അവസാനമായി പോവുകയായിരുന്നു. അവന് വളരെ വലിയൊരു യാത്രയായി ആവശ്യമില്ലായിരുന്നു എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോൾ അവൻ യോർദാന്റെ കിഴക്ക് ഭാഗത്ത് യഹൂദ്യ ദേശത്തിൻ്റെ അതിർത്തിയിൽ വന്നിരിക്കുന്നു. ദെക്കപ്പുലി എന്ന പേരിൽ അറിയപ്പെടുന്ന 10 പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണത്. അങ്ങനെ നാം അവനെ യോർദാന്റെ അക്കരെയാണ് കാണുന്നത്. പുരുഷാരം പിന്നെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പതിവ് പോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു. ഇപ്പോൾ അവൻ അവസാനമായി യെരുശലേമിലേക്ക് പോവുകയാണ്. അവൻ്റെ ശത്രുക്കൾ കോപാകുലരായി അവനെ നോക്കിയിരിക്കുകയാണ്. 1ഉം 2ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, 10ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം. അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. പുരുഷാരം പിന്നെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പതിവ് പോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു. അപ്പോൾ പരീശന്മാർ അടുക്ക വന്ന് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവർക്ക് ഉത്തരം വേണ്ടിയിരുന്നത് കൊണ്ടല്ല അവർ ഈ ചോദ്യം ചോദിച്ചത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അവനെ കുടുക്കൽപ്പെടുത്തുവാനായിട്ടാണ് അവർ ചോദ്യം ചോദിച്ചത്. വിവാഹത്തെയും വിവാഹമോചനത്തെയും കുറിച്ച് അവർക്ക് തങ്ങളുടേതായ ചിന്താഗതികൾ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിനാൽ അവർ ഈ കുടുക്ക് ചോദ്യം ചോദിക്കുന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമാണോ? ഇത് കൗശലപരമായ ചോദ്യവും അത് അന്ന് സജീവവുമായ ഒരു കാര്യമായിരുന്നു. കാരണം ഹേറോദാവ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചിരുന്നു. അതിനെതിരായി സംസാരിച്ചത് കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെട്ടത്. അതിനാൽ തങ്ങളുടെ ചോദ്യത്തിനല്ല എന്ന ഉത്തരമാണ് യേശു നൽകുന്നതെങ്കിൽ അവൻ മോശയുടെ ന്യായപ്രമാണത്തിന് എതിരായിത്തീരും എന്ന് മാത്രമല്ല, അത് ഹേരോദാവുമായി ഒരു ഇടർച്ചയ്ക്ക് ഇടയാകുകയും ചെയ്യുമായിരുന്നു. ഈ സംഗതിയുടെ മേലല്ലായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം നിശ്ചയിക്കപ്പെടേണ്ടിയത്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് സുപ്രധാനമായ കാര്യമാണ്. നേരെ മറിച്ച് അവരുടെ ചോദ്യത്തിന് ആകുന്നു അല്ലെങ്കിൽ ശരി എന്ന ഉത്തരമാണ് അവൻ നൽകിയിരുന്നതെങ്കിൽ അവൻ തൻ്റെ ഉപദേശത്തിൽ അയവുള്ളവനായി തീർന്നു എന്നവനെ കുറ്റപ്പെടുത്തുമായിരുന്നു. അവൻ്റെ രീതി ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും അവൻ്റെ രീതി ഇതായിരുന്നു. അത് നല്ല രീതിയുമായിരുന്നു. അവൻ അവരോട് ഒരു മറു ചോദ്യം ചോദിച്ചു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കർത്താവ് എത്ര വലിയൊരു പാഠമാണ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്! മറുരൂപപ്പെട്ട കർത്താവ്, അതെ, ഈ ലോകത്തിൻ്റെ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന യേശു, ഇന്ന് ഈ കർത്താവ് താങ്കളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ താങ്കൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം.